Let's turn back again to Luke's Gospel, chapter 3. We were seeing how God sent John the Baptist to be a forerunner for Jesus Christ. And how today the church has got to be a prophetic voice, to be a forerunner for the second coming of Christ.
ഒരു പ്രവചന ശബ്ദമായിട്ട് ദൈവത്തിന്റെ ശരീരമാണ് സഭ. ലോകത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം.
And we saw here in Luke 3 verse 4, John the Baptist was like a voice crying in the wilderness. He was not a person who wanted any acceptance or prominence or popularity.
ഒരു അംഗീകാരമോ ഒരു പ്രശസ്തിയോ ഒന്നും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമ്മളിവിടെ കാണുന്നത്.
He only wanted to be a voice.
അവനൊരു വെറും ശബ്ദമായിട്ട് മാത്രം ഇരിക്കാൻ
ആഗ്രഹിച്ചു.
അവന് പ്രശസ്തി ആവശ്യമില്ലായിരുന്നു.
Or anything, only to be a voice.
ശബ്ദം മാത്രമായിരിക്കുക മറ്റൊന്നും അവന്റെ ആഗ്രഹമായിരുന്നു.
And his burden was that people should be prepared for the coming of Jesus.
യേശുവിന്റെ വരവിനായിട്ട് ജനം ഒരുക്കപ്പെടണം എന്നുള്ളതായിരുന്നു അവന്റെ ഭാരം.
And he always pointed to Jesus.
അവരെല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിലേക്ക് ആയിരുന്നു ഗ്രഹം
ചൂണ്ടിക്കൊണ്ടിരുന്നത്.
ദൈവത്തിന്റെ പുത്രനാണിത്, ലോകത്തിന്റെ വെളിച്ചമാണ് എന്നൊക്കെ ആയിരുന്നു യേശു ക്രിസ്തുവിലേക്ക് ചൂണ്ടി
സംസാരിക്കുന്നത്.
അവൻ ഒരിക്കലും തന്നിലേക്ക് തന്നെ ജനത്തെ ആകർഷിക്കുകയോ തന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയോ ചെയ്തില്ല.
There's a beautiful word we read in John chapter 1 about two of his disciples.
സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അവന്റെ രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വളരെ മനോഹരമായ ഒരു വാക്യം വായിക്കുന്നുണ്ട്.
This is a beautiful example of the ministry of John the Baptist.
യോഹന്നാൻ സ്നാപകന്റെ മനോഹരമായ ശുശ്രൂഷയുടെ ഒരു വാക്കാണ് ഇവിടെ പറയുന്നത്.
And this is how the church should be.
നമ്മുടെ ദൈവത്തിന്റെ ശരീരമായ സഭയും ഇപ്രകാരം തന്നെയായിരിക്കണം.
Every person who preaches the word of God should be.
ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ഓരോ പ്രസംഗിയും ഇവണ്ണം തന്നെയായിരിക്കണം.
It says in John 1 verse
35 to 37,
John was standing there the next day with two of his
disciples,
and he looked at Jesus and pointed to him and said, "Behold the Lamb of God." And listen to these beautiful words. The two disciples heard John speak and followed Jesus.
യോഹന്നാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു.
Today they hear somebody speak and they follow him.
ഇന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ട് അദ്ദേഹത്തെ രണ്ടുപേർ അനുഗമിച്ചാൽ,
That's what happens today.
ഇന്ന് സംഭവിക്കുന്നതാണ്.
They heard John speak and they followed Jesus.
യോഹന്നാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അവർ യേശുവിനെ അനുഗമിച്ചു.
The best preacher in the world is the one who connects you to Jesus Christ.
ലോകത്തിലെ ഏറ്റവും നല്ല പ്രസംഗി നിങ്ങളെ ദൈവത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന വ്യക്തിയാണ്, യേശു ക്രിസ്തുവിലേക്ക് ബന്ധിപ്പിക്കുന്ന
വ്യക്തിയാണ്. Not the one who connects you to himself.
തന്നിലേക്ക് തന്നെ ബന്ധിപ്പിക്കുന്നവനല്ല, യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ബന്ധിപ്പിക്കുന്നവനാണ് ഏറ്റവും നല്ല പ്രസംഗം.
It doesn't mean these disciples did not respect John the Baptist. They respected him very highly.
അതുകൊണ്ട് ഈ ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകനെ ബഹുമാനിച്ചില്ല എന്ന് അർത്ഥമാക്കുന്നില്ല, അവർ ഏറ്റവും അധികം അവനെ ബഹുമാനിച്ചു.
There's a lot of difference between respecting a godly man and following.
ഒരു ദൈവമനുഷ്യനെ ബഹുമാനിക്കുന്നതും ഒരു ദൈവമനുഷ്യനെ പിന്തുണയ്ക്കുന്നതും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്.
We can even follow. Paul said, "Follow me as I follow Christ."
പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ചപോലെ എന്നെ അനുഗമിപ്പിക്കുന്നു.
Their dependence must not be on a man.
അവരുടെ ആശ്രയം ഒരു മനുഷ്യനായ പൗലോസിലായിരിക്കില്ല, അത് ദൈവത്തിൽ മാത്രമായിരിക്കണം.
Our dependence must always be on Jesus.
നമ്മുടെ ആശ്രയം യേശുക്രിസ്തുവിൽ മാത്രമായിരിക്കണം.
And you can make out this, that where people are depending on a man, they never grow spiritually.
എവിടെ മനുഷ്യൻ ഒരു വ്യക്തിയെ ആശ്രയിക്കുന്നു അവർ ആത്മീയമായിട്ട് ഒരിക്കലും വളരുന്നതായിട്ട് കാണുന്നില്ല.
When they depend on the Lord, you'll find there's a growth in their life over a period of time.
എന്നാൽ അവർ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ സമയത്തിന്റെ കാലക്രമേണ അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച നമ്മൾ കാണുന്നു.
Paul said in Acts chapter 20,
അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു,
even though Paul said to people, "Follow me as I follow Christ,"
എന്നെ ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പോലും പറയുന്നെങ്കിലും,
He never connected people to himself.
അവൻ ഒരിക്കൽ പോലും ജനത്തെ തന്നോട് ബന്ധിപ്പിക്കുന്നില്ല.
But he says in Acts chapter 20 to the elders in Ephesus,
എഫേസസിലെ മൂപ്പന്മാർക്ക് അവൻ എഴുതുമ്പോൾ അപ്പോസ്തലന്മാരുടെ 20-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു.
Verse 17, he called the elders of Ephesus.
17-ാം വാക്യത്തിൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി എന്ന് വായിക്കുന്നു.
And he told them.
അവരോട് പറയുന്നു.
I know, verse 29, what is going to happen after I leave this place.
29-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു, ഞാൻ പോയ ശേഷം ഇവിടെ എന്ത് സംഭവിക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് അവൻ പറയുന്നു.
Verse 30, from your own self, people will arise who draw disciples after them.
ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വധിച്ചു കളയുവാനായി വിവരോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും.
And that's Paul warned them, be careful of those who draw disciples after them.
പൗലോസ് അവരെ മുന്നറിയിപ്പ് നൽകി പറയുന്നു, തന്നിലേക്ക് തന്നെ ശിഷ്യന്മാരെ വലിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക.
One person may feel, well, this is what I need. This is what people need to hear, and I'm going to draw disciples after me.
Peru tanshinda hrudayathil thonnu idana janam ippol kelkan aagrahikkunnathu idu kelkanayitte janatha njan ennilekku thanne aagrahikkum.
Another person feels this is the way I can draw people after me.
Peru sahodaran chindikkum ipragaram enikku sahodaranmare ennilekku valichu vettuvanayittu saadhikkumennu.
The Bible says in this verse 30 that these are people who speak perverse things.
20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്.
That's a perverse thing. It's a crooked thing to draw, to attach people to yourself.
അത് തീർത്തും മലിനവും പ്രാകൃതവുമായിരിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളിലേക്ക് തന്നെ ശിഷ്യന്മാരെ
വലിച്ചെടുക്കുക.
അവൻ പറഞ്ഞു, അതാ അവിടെ ദൈവത്തിന്റെ പിന്നാണ് അവനെ അനുഗമിക്കുക എന്നാണ്.
Even Paul, he connected people to Christ.
പൗലോസും ജനത്തെ യേശുക്രിസ്തുവിലേക്ക് ബന്ധിപ്പിക്കുകയായിരുന്നു.
That's what he did to Timothy, and that's why Timothy grew up to be such a wonderful man of God.
അതാണ് തിമോത്തിയോസിന്റെ ജീവിതത്തിൽ പൗലോസ് ചെയ്ത അപ്രകാരമാണ് അവനൊരു ആ ദൈവമനുഷ്യനായിട്ട് വളർന്നു വന്നത്.
Timothy could have an independent connection with Jesus quite apart from Paul.
പൗലോസിന്റെ സഹായമില്ലാതെ തിമോത്തിയോസിന് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായി അവൻ ആത്മീയമായിട്ട് വളർന്നു.
And that's the type of ministry we need in the church.
ദൈവത്തിന്റെ സഭയിൽ അപ്രകാരമുള്ള ഒരു ശുശ്രൂഷയാണ് നമുക്ക് ആവശ്യം.
Come to an independent connection with Jesus quite apart from an elder or a preacher or anybody.
Ella vishwasigalum moopanmaraye kuricho mattulla oru vyaktiyude sahayam illade devumayittu sambandhathilekku varuvanayittu janangale valarthikondu varuka adaanu devasabhayude
uddesham. If we become dependent on someone, we're not going the way the Lord wants us to go.
Na adinu poramayittu nammal aarengilum aasrayam vekkunnengil nammal devathinte hrida prakaram valarnu varunnilla.
When Paul was in Ephesus, he was very firm. He would not allow anybody to be connected to him. To connect them all to Jesus.
Paulus athosilayirappol avan valare nishkashravullavarum aare thanilekku bendipikkathu ellavarey Yesu Christuvilekku bendipikkunnavarayirun.
He did not try to get a little group of people following him.
Avane arigamikkunna oru cheriya kootam vishwasigale thanilekku avan
valichukollavillai. Everybody was to follow Jesus.
സകലരും യേശു ക്രിസ്തുവിനെ അനുഗമിപ്പാനായിട്ട് അവൻ
ഉത്സാഹിച്ചു.
അവൻ തന്നിൽ നിന്നും വിച്ഛേദിച്ചിട്ട് യേശുവിനെ അനുഗമിപ്പാൻ അവൻ ജനത്തെ
ഉത്സാഹിച്ചു.
അതാണ് യോഹന്നാൻ സ്നാപകന്റെ ആത്മാവേ, ഞാനോ കുറയണം അവനോ വളരണം.
You see, if I don't decrease, Christ can't increase in the lives of other
people.
I'm sure these people were tremendously blessed through Paul's ministry.
ഏറ്റവും അധികം അനുഗ്രഹീതരായെന്ന് ഞാൻ വിശ്വസിക്കും.
Paul had a tremendous ministry.
പൗലോസിന് വളരെ ശക്തമായ അനുഗ്രഹീയമായ ശുശ്രൂഷയുണ്ടായിരുന്നു.
One would think that God has given him such a big ministry. 13 epistles are written by Paul. That is, half the New Testament books are written by Paul.
പുതിയ നിയമത്തിന്റെ പകുതിയിൽ കൂടുതൽ പുസ്തകങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട 13 ലേഖനങ്ങൾ എഴുതിയ ഒരു ദൈവത്തിന്റെ ദാസനാണ് പൗലോസ്.
Why God gave 13 books to Paul and only all the others 14 are distributed among all the others?
എന്തുകൊണ്ടാണ് 13 ലേഖനങ്ങളും പൗലോസിന് എഴുതാൻ കൊടുത്തിട്ട് ബാക്കി അപ്പോസ്തലന്മാരുടെ ഇടയിൽ അത് വിഭാഗത്തിൽ കൊടുത്ത് ബാക്കി 14 പുസ്തകം?
Because Paul had something to say.
കാരണം പൗലോസിനെ പറയുവാൻ ഉണ്ടായിരുന്നു.
God recognized
it. ദൈവത്തിന് അത് മനസ്സിലാക്കി.
He didn't say, okay, Andrew write one and Bartholomew you write one. This is all human logic.
മനുഷ്യമായിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കും അന്തരോസ് ഒരു പുസ്തകം എഴുതട്ടെ, ഭർത്തനമായ ഒരു പുസ്തകം എഴുതട്ടെ എന്നൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യന്റെ
ചിന്തകളാണ്. ഇന്ത്യയിൽ
ചില സഭകളിലെ കർത്താവിന്റെ ശരീരമായ സഭയെ കുറിച്ച് ജനങ്ങൾ കേൾക്കുമ്പോൾ
ഹ്യൂമൻ വേ ട്രൈ ടു ബിൽഡ് എ ബോഡി.
ഒരു മാനുഷിക ബുദ്ധിയിൽ மனுஷிக அறிவில் அவர் சபையை
பணியவர்.
நீ இது செய், மற்றவன் இது செய், அது செய். ஒரிக்கலும் பிரகாரம்
which man brings into God's church and corrupts the work of God.
மனுஷன் தேவனுடைய சபையிலே தன் சிந்தனைகளை கொண்டு வருகையில் தன் சபையை மலினமாக்கியது.
God knew that Paul had a calling and a ministry, so he gave him half the ministry of the New Testament. He gave to Paul.
இயேசு கிறிஸ்து பவுலோஸ்ன ஒரு பெரிய சிஷ்யனை உண்டன அறிந்து கொண்டு புதிய நியமத்தின் பகுதியில் பவுலோஸ் சிஷ்யனை அவர் தன்னை நல்கி.
Now we need to understand that God's ways are not our ways.
நம்முடைய காரியம் மனசிலாக்கേണ്ട ആവശ്യം ഉണ്ട്. தேவனுடைய வழிகள் நம்முடைய வழிகள் அல்ல.
If you use logic, you will definitely go astray from the will of God.
தேவனுடைய ഹിതത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ തന്നെ ബുദ്ധിയെ ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ.
These other people after Paul left drew people to themselves.
പൗലോസ് വിട്ടുപോയതിനു ശേഷം എഫേസസിലെ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച ഈ വ്യക്തികൾ
one man drew people to himself, another man drew people to himself.
ഒരു വ്യക്തി തന്നിലേക്കും വേറൊരു വ്യക്തി തന്നിലേക്കും ജനത്തെ ശിഷ്യന്മാരെ ആകർഷിച്ചപ്പോൾ
what was the result?
അതിന്റെ ഫലം എന്തായിരുന്നു?
You find a few years later,
വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കാണുന്നു,
you know, in Revelation chapter 2 you read,
വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
same church in Ephesus,
എഫേസസിൽ പൗലോസ് സ്ഥാപിച്ച അതേ സഭ.
The Lord says, you have left your first love, verse 4.
നാലാം വാക്യത്തിൽ ദൈവം പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു.
You have fallen, verse 5.
അഞ്ചാം വാക്യത്തിൽ പറയുന്നു, നീ അതിൽ ഏതിൽ നിന്ന് വീണിരിക്കുന്നു.
You must repent. Otherwise, I will remove your lampstand, means I will not even consider you as a church anymore. How did that happen? How did this wonderful church become like this after a few years?
വളരെ മനോഹരമായിരുന്ന വളരെ തീഷ്ണത ഉണ്ടായിരുന്ന നല്ലൊരു സഭ എപ്രകാരം ഈ അധപതനത്തിൽ വന്നു പതിച്ചു?
Because people began to draw disciples after themselves.
അതിന്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാർ തങ്ങളിലേക്ക് തന്നെ ജനങ്ങളെ വലിക്കുകയും ദൈവത്തിനുള്ള ബന്ധത്തിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്തുകൊണ്ടാണ്.
There was another reason.
വേറൊരു കാര്യം കൂടി ഉണ്ട്.
The other thing Paul says in Acts 20.
അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന വേറൊരു കാര്യം.
He says after I go, a second thing is going to happen here.
ഞാൻ പോയതിനു ശേഷം ഇവിടെ സംഭവിക്കാൻ പോകുന്ന വേറൊരു കാര്യം.
Paul was a prophet. He knew what is going to happen.
പൗലോസ് പ്രവാചകനായിരുന്നു. അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവന് മുന്നമേ അറിഞ്ഞിരുന്നു.
He says, first of all, some of you elders will start having your private disciples.
നിങ്ങളുടെ ചില മൂപ്പന്മാർക്ക് നിങ്ങളുടെ സ്വകാര്യ ശിഷ്യഗണങ്ങൾ ഉണ്ടാകും.
That's the first thing that's going to happen that will destroy the church here.
സഭയെ നശിപ്പിക്കുന്നതിന് മുൻപായിട്ട് ആദ്യപടിയായിട്ട് സംഭവിക്കുന്നതാണ്.
Second,
രണ്ടാമതായിട്ട്
all types of wolves are going to come inside, verse 29, and destroy the flock.
29-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ പോയ ശേഷം ആട്ടുകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അവർ
സഭയെ നശിപ്പിക്കും. People who are coming in to get some benefit.
സഭയിലേക്ക് കടന്നു വരുന്നവർ സ്വന്തം ആദായത്തിനായിട്ട് സഭയിലേക്ക് കടന്നു വരും.
You know, why does a wolf come into the flock? The wolf is never coming to bless the flock. The wolf is coming to eat.
ചെന്നാ എന്തിനാണ് ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്നത്? ഒരിക്കലും ആട്ടിൻകൂട്ടത്തെ അനുഗ്രഹിപ്പാനല്ല, അവിടുന്ന് ഭക്ഷിപ്പാനാണ് കടന്നു വരുന്നത്.
Every church has to be careful about these two things.
എല്ലാ സഭയും ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് തികച്ചും ബോധവാന്മാരായിരിക്കും.
One is those who try to draw disciples after themselves, and the other is these wolves who come inside pretending to be preachers who want to get some benefit from the flock.
ഒന്ന്, തങ്ങളിലേക്ക് തന്നെ ശിഷ്യങ്ങളെ വലിച്ചെടുപ്പിക്കുന്നതും, രണ്ട്, പ്രസംഗങ്ങൾ അപ്പോസ്തലന്മാർ എന്ന നിലയിൽ കടന്നു വന്ന് സഭയിൽ നിന്നും ആദായം പറ്റിക്കൊണ്ട് കടന്നു
പോകുന്നത്.
ഈ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ വളരെ
ശ്രദ്ധാലുക്കളായിരിക്കും.
സഭയിൽ ഒരിക്കലും ഒരു സ്വകാര്യ ക്ലബ്ബുകൾ ഉണ്ടാകാൻ പാടില്ല. ഒരു കൂട്ടം ആൾക്കാർ ഒരു വ്യക്തിയെ
പിന്തുണയ്ക്കുന്നു.
എല്ലാവരും യേശുക്രിസ്തുവിനെ
പിന്തുണയ്ക്കുന്നു. Don't do that. The Lord will say the same thing to you that he said to the church in Ephesus one day, I'll take away the lampstand.
സഭയിൽ അപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എഫേസസിലെ സഭയോട് ദൈവം പറഞ്ഞ അതേ കാര്യം നമ്മുടെ ഇടയിൽ സംഭവിക്കും.
The John the Baptist was preached in such a way that people followed Jesus and didn't follow him.
യേശുക്രിസ്തുവിനെ പിന്തുണയ്ക്കാനായിട്ട് ജനങ്ങളെ ഉത്സാഹിപ്പിക്കുകയും അവിധമുള്ള പ്രസംഗം ചെയ്ത യോഹന്നാൻ സ്നാപകൻ.
You see, we are like to be like a signpost saying that is the way to that city.
നമ്മളെല്ലാവരും ആ നഗരത്തിലേക്കുള്ള വഴികാട്ടിയായിട്ട് ചൂണ്ടുമലയായിട്ട് നിൽക്കേണ്ടവരാണ്.
On the road from Bangalore to Bombay, you see a signpost. So Bombay is that way. You go on the road, you don't stand at the signpost.
ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഒരു വഴിയുടെ മധ്യ അതാണ് വഴി എന്ന് ഒരു ചൂണ്ടുമല കാണുമ്പോൾ നമ്മൾ ആ വഴിയുടെ മധ്യ നിൽക്കില്ല, ആ പാതയെ നമ്മൾ പിൻഗമിക്കുകയാണ്.
A preacher must be like a signpost saying Jesus is there.
എല്ലാ പ്രസംഗങ്ങളും യേശു ക്രിസ്തു അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ചൂണ്ടുപലകളായിരിക്കും.
But when people gather around the signpost, they are not going to get to Jesus.
എന്നാൽ ആ ചൂണ്ടുപലയ്ക്ക് ചുറ്റും ജനങ്ങൾ കൂടി വരുമ്പോൾ അവർക്ക് യേശു ക്രിസ്തുവിനെ ലഭ്യമാകുന്നില്ല.
That's because they draw people to themselves.
അതെന്തുകൊണ്ടെന്നാൽ ആ ചൂണ്ടുപലകളിലേക്ക് തന്നെ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ ജനങ്ങളെ ആകർഷിക്കുന്നുണ്ടാണ്.
Second thing, as I said, is people who come into the church for some benefit for themselves.
രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടല്ല, സ്വന്തം ലാഭത്തിനായിട്ട് സഭയിലേക്ക് കടന്നു വരുന്നത്.
You know, people can come in for financial benefit.
സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കായിട്ട് സഭയിലേക്ക് കടന്നു
വരുന്നത്. Or they can, not only pastors, even other brothers can come in to get some financial benefit.
വെറും പ്രസംഗികളോ പാസ്റ്റർമാരോ മാത്രമല്ല, സാധാരണ വിശ്വാസികളായി കടന്നു വരുന്നവർക്കും സാമ്പത്തിക ലാഭത്തിനായിട്ട് കടന്നു വരാം.
We've had numerous cases like that in Bangalore.
കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളോട് നടന്നിട്ടുണ്ട്.
Because they know that in this church everybody is very generous and good and compassionate and kind and helpful.
കടന്നു വരുന്നവർക്ക് അറിയാം, ഈ സഭയിലുള്ളവരൊക്കെയും വളരെ ദയാലുക്കളും അനുകമ്പയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമാണെന്ന്.
And so what do they do?
അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്?
They come there and quietly go visiting different people and tell their needs and try to get some financial help from people.
അവർ സാവധാനം ഫലങ്ങളിലേക്ക് കടന്നു വന്നേച്ചാൽ വളരെ പല അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ സഹോദരി സഹോദരന്മാരോട് പറയുകയും അവിടെ നിന്ന് അവർക്ക് പണം ലഭിക്കുകയും
ചെയ്യും. I know I've had to warn some of these people.
ഇങ്ങനെയുള്ളവരെ പലപ്പോഴും എനിക്ക് മുന്നറിയിപ്പ് നൽകി നിഷ്കർഷിക്കേണ്ടതായിട്ട് വന്നു.
I called one of them and I said, if I see you ever again going around asking people like this, I'll announce your name from the front.
അവരോട് എനിക്ക് ഇപ്രകാരം പറയേണ്ടി വന്നു, ഇപ്രകാരമുള്ള പ്രവൃത്തി വീടുകളിൽ നടന്ന് പണം പിരിക്കുന്ന പ്രവൃത്തി ചെയ്യുകയാണ്, നിന്റെ പേര് എനിക്ക് സഭയിൽ അനൗൺസ്
ചെയ്യേണ്ടതായിട്ട് അതിനുശേഷം
ശരിയായിട്ടുള്ള ഭാഷ സംസാരിക്കുകയും ആത്മീയ കാര്യങ്ങൾ പറഞ്ഞവൻ സ്വന്തം ലാഭത്തിനായിട്ടാണ് സഭയിൽ
കടന്നത്.
സ്നേഹത്തെ കുറിച്ചൊരു തെറ്റായ ധാരണയാണുണ്ടെങ്കിൽ അത് തീർത്തും വഞ്ചിക്കപ്പെട്ട
അവസ്ഥ. There's a place in the book of Joshua chapter 9. We read about some people who came to Joshua pretending that they were not Canaanites, but they were from some far away place. The
Gibeonites.
They acted craftily, Joshua 9 verse 4. They acted craftily. Very cleverly they acted.
And
they went to Joshua and said in verse 6, we have come from a far country. And there's one word written here.
അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
Verse 14.
പതിനാലാം വാക്യം.
The men of Israel did not ask for the counsel of the Lord.
ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു.
And they made peace with them.
അവരുമായിട്ട് സമാധാന സന്ധി ഉടമ്പടി ചെയ്തു.
And 3 days later, verse 16, they discovered that these people had bluffed them.
പതിനാറാം വാക്യത്തിൽ പറയുന്നു, 3 ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാർ എന്ന് തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെന്നും അവർ കേട്ടു.
That's how wolves come in to the flock.
അങ്ങനെയാണ് ചെന്നായ്ക്കളെ ആട്ടിൻകൂട്ടത്തിലേക്ക് കടന്നു വരുന്നത്.
Wasn't that a very compassionate thing for Jesus, for Joshua to do, to help these poor people?
ഇതരിദ്രരായിരിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും സ്നേഹ സഹാനുഭൂതിയോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ?
There are a lot of things done in love in the church which destroy the church.
സഭയിൽ സ്നേഹത്തിന്റെ ആത്മാവിൽ ചെയ്യുന്ന പല കാര്യങ്ങളും സഭയെ നശിപ്പിച്ചതേ ഉള്ളൂ.
90% of the so-called love I've seen in believers is soulish love.
90% സ്നേഹം എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വാസികളിൽ കണ്ടിട്ടുള്ളതും ഒരു ദൈഹികമായിട്ടുള്ള.
Very few people have an understanding of divine love.
സ്വർഗീയ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട്
ദർശനം
ജീവിതത്തിൽ ഈ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്ന ഭൂരിഭാഗം വിശ്വാസികളുടെയും സ്നേഹം ഉപരിതലത്തിലുള്ള
അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗോഡ്സ് ലവ് ഈസ് ഓൾസോ എ ഹ്യൂമൻ ലെവൽ.
അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ചുള്ള വെളിപ്പാടും ഒരു മാനുഷിക തലത്തിൽ മാത്രമാണ്.
ദി ലോജിക് ഓഫ് ഹ്യൂമൻ ലവ് ബൈ വിച്ച് ദേ ടോക്ക് അബൌട്ട് ദി ലവ് ഓഫ് ഗോഡ്.
മാനുഷിക സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അവർ ദൈവിക സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്.
ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ ജോഷുവ ആക്റ്റഡ് ഹിയർ.
ഇവിടെ യോശുവയും പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ്.
ആൻഡ് ദേ ഗോട്ട് തോറലി ഡിസീവ്ഡ് ആൻഡ് യു നോ വാട്ട് എ ലോട്ട് ഇസ്രായേൽ സഫേർഡ് ആഫ്റ്റർ ദാറ്റ്.
ഈ ഒരു കാര്യത്താൽ അവർ എത്രമാത്രം വഞ്ചിക്കപ്പെടുകയും അതിനുശേഷം അവർ എന്തെല്ലാം അനുഭവിക്കുകയും ചെയ്യുന്നതെന്ന് അറിയാം.
500 years later.
500 വർഷത്തിന് ശേഷം.
500 years later, I'll tell you what happened because of this little agreement they made.
In
2 Samuel, chapter
21,
in the days of David, David lived about 400 or 500 years after Joshua. It says in verse
1, 21:1.
There was a famine in the days of David for 3 years. Imagine all the people suffering with a famine for year after year. It says for 3 years. And David said, Lord, why did this happen? This is because of the Gibeonites. The Gibeonites were the cause of it. 500 years earlier, Joshua made an agreement with the Gibeonites.
We will not
harm you. But Saul
killed.
That problem would never have arisen if Joshua had not shown that human love to the Gibeonites
500
years earlier. I have seen so many churches destroyed with human love. They suffered for years because of the stupidity of some elder who has no understanding of divine love but human love.
മനുഷ്യ സ്നേഹത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് ദൈവ സ്നേഹത്തെ കുറിച്ച് ഒരു വെളിപ്പാടുമില്ലാത്ത ഒരു ബുദ്ധിഹീനനായ ഒരു മൂപ്പന്റെ
See what happens here.
ഇവിടെ സംഭവിച്ചത് നിങ്ങൾ നോക്കൂ.
So the king called the Gibeonites.
അപ്പോൾ ദാവീദ് ഗിബിയോ നിവാസികളെ വിളിച്ചു.
And it says here, these were the people with whom they had made a covenant that they would not kill them.
ഇവരാണ് യോശുവ ഇവരുമായിട്ടാണ് ഉടമ്പടി ചെയ്തത് അവരെ നമ്മൾ കൊല്ലുവാൻ പാടില്ലായിരുന്നു.
So David said, now what to do? How to get rid of this famine?
അപ്പോൾ ഈ ക്ഷാമത്തിൽ നിന്ന് നമുക്ക് എപ്രകാരം പുറത്തു വരാം എങ്ങനെ രക്ഷ നേടാമെന്ന് ദാവീദ് ചോദിച്ചു.
The Gibeonites said, you give us 7 of his men from his sons, verse
6.
And so he gave them 7 of Saul's descendants and they killed them. And then the famine stopped. What do you think of God? Is He a loving God to do all this? We have no understanding of God's holiness. God is a holy God. When Isaiah saw the holiness of God, he trembled and he said, Oh God, I am a man of unclean lips. Job saw the holiness of God, he fell down and said, I'm nothing, I repent. John saw the holiness of God, he fell down on his face like a dead man. That type of preaching which the prophets preached throughout Israel's history is not popular today. But we have seen what that preaching has accomplished in all the churches in India in
25
years. It has changed families, it's changed people.
It has
delivered young people from lust. Were not delivered for years. Changed family lives. But it has brought a lot of opposition. See what happened to John the Baptist, he lost his head. He was the most unpopular preacher in among all the Pharisees. They hated him. What was his message? Let's turn to Luke chapter 3.
ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം.
Every valley has to be filled up, verse 5. Every mountain and hill must be brought low. All the crooked places must become straight. All the rough roads must become smooth. Those are the four things he said.
And
then all flesh will see the salvation of God.
See, these
are four areas, we can say, in our life that need to be straightened out. Crooked places have to become straight. Anything in our life which is even slightly crooked, not straightforward. You know, like Zacchaeus went and set right the wrongs he had done for in all his past life. There were crooked things there that had to be set straight. We read it in one sentence, what Zacchaeus says, Lord, I'm going to return four times what I've taken. But just think about it. How many hundreds of people he must have cheated as a tax collector in the previous 20 years. The Bible says he was a very rich man. He didn't become rich in 2 or 3 years. He must have been tax collector for 20 years before he became rich. And 20 years, can you imagine, like the sales tax collect inspectors in India, how many cheap people they have cheated in 20 years? Can you imagine a sales tax inspector in India who's cheated people for 20 years trying to return all the money he has cheated? Half the people you won't even know where they are. That's why Zacchaeus said, half my money I give to the poor. Why? Because I don't know the address of these people, but I can't keep it. I have to give it away, so I give it away to the poor. He was making every crooked place straight.
And then
he went into the records, in the files, and got the addresses of all the people and went back house by house by house by house and gave back four times. Can you imagine how long that took? I wouldn't be surprised if it took him 5 years to go and return all that money.
Minimum 5 years.
There was a man, Jesus said, salvation has come here. Today I find believers, just one sentence, Lord, please forgive me, I've done a lot of wrong things. Thank you, Lord, I'm forgiven, I'm, praise the Lord, everything is okay with me. How cheap it has become. There's no crooked places made straight, and you see the development of that fellow and you see the development of Zacchaeus. It'll be a world of
difference.
I know a brother in India who, when he came to us and he heard this message, and he realized that he had cheated the during one of his PUC examinations. After PUC, he had done his degree. And got a job on the basis of that degree.
Our degree in Adisthanathil, Virudhathin Adisthanathil, Avinu Joliyum Labhichittundu.
returned his certificate to the university
and viruda certificate university and
with a letter saying I cheated, I don't deserve this certificate.
ഒരു എഴുത്തു എഴുതി ഞാൻ യൂണിവേഴ്സിറ്റിയെ കബളിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഈ ബിരുദം സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല.
And I saw the growth in that brother since that day.
ആ ദിവസത്തിന് ശേഷം ആ സഹോദരന്റെ ജീവിതത്തിലെ ആത്മീയ വളർച്ച ഞാൻ ദർശിച്ചിട്ടുണ്ടായിരുന്നു.
Very fine godly brother.
ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്ന ഒരു യഥാർത്ഥ ദൈവിക സഹോദരൻ.
But because he decided to make some crooked thing in his life straight.
തന്റെ ജീവിതത്തിൽ ദുർഘടമായിരുന്ന മണഞ്ഞമായിരുന്ന കാര്യങ്ങൾ നേരെയാക്കാനായിട്ട് കുറച്ചു.
How many people will do that?
നമ്മൾ എത്ര പേരും ചെയ്യാൻ താല്പര്യപ്പെടുന്നു?
Tell a lie in your application form to get a visa.
ഒരു വിസ ലഭിക്കുന്നതിന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ എപ്പോഴും ഒരു വ്യാജം ഒരു വ്യാജ പ്രസ്താവനയെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടോ?
How many of you are willing to confess that and set it right?
നിങ്ങൾ എത്ര പേർ ആ കാര്യം ദൈവം ഭാഗ്യേറ്റ് പറഞ്ഞ് നിരപ്പാക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു?
I tell you, Judas Iscariot betrayed Jesus for 30 pieces of silver. There are many believers betraying Jesus Christ for a visa today.
യേശുവിനെ വഞ്ചിച്ചുകൊണ്ട് 30 വെള്ളിക്കാശിനെ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ഒരു വിസ ലഭിക്കാനായിട്ട് യേശുവിനെ വഞ്ചിക്കുന്ന വിശ്വാസികൾ.
I remember when my youngest son was going for a visa for his study in the United States.
എന്റെ ഇളയ പുത്രൻ അമേരിക്കയിൽ പഠിക്കുവാനായിട്ട് പോകുന്നതിന് ഒരു വിസയ്ക്കായിട്ട് പോയ കാര്യം ഞാൻ ഓർക്കുന്നു.
Travel consultant said, "Don't tell them that your three brothers are in the US."
ആ കൺസൾട്ടന്റ് അവരോട് പറഞ്ഞു, നിനക്ക് മൂന്ന് സഹോദരന്മാർ ഇപ്പോൾ യുഎസ് ഉള്ള കാര്യം അവരോട് പറയരുത് എന്ന് പറഞ്ഞു.
I said, "We don't have to listen to that man."
ഞാൻ അവനോട് പറഞ്ഞു, ആ കൺസൾട്ടന്റ് പറഞ്ഞ കാര്യം നീ കേൾക്കുക ചെവിക്കൊള്ളുക വേണ്ട എന്ന് പറഞ്ഞു.
If you tell a lie and go anywhere in the world, you can be absolutely sure the blessing of God will never be on you.
ഒരു വ്യാജ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയെന്നാലും ദൈവത്തിന്റെ അനുഗ്രഹം നിന്നോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്.
It rather go to some jungle in Africa and have the blessing of God than go to some place without the blessing of God.
ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ സ്വതലോലുപനായി ജീവിക്കുന്ന ഒരുവരിയായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ആഫ്രിക്കൻ മരാന്തരങ്ങളിൽ വേറെ ചെയ്യുന്നതാണ് അതിന് നല്ലത്.
And later on you get married, that curse will come on your children also.
അതിനുശേഷം നിന്റെ വിവാഹത്തിന് ശേഷം നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ആ ശാപം അവരുടെ മേലും
ഉണ്ട്. Continues, it will come to your grandchildren.
അതിന്റെ കുഞ്ഞുങ്ങളോട് നിന്റെ ചെറുമക്കളുടെ മേലും ഉണ്ട്.
Because you started with a lie.
കാരണം നിന്റെ ജീവിതം നീ ഒരു വ്യാജത്തിൽ തുടങ്ങി.
You may make money. A lot of people tell lies and make money. That is not a proof of anything.
യാതൊരു സംസാരത്തിൽ ധാരാളം പണങ്ങൾ ഉണ്ടാക്കുന്നില്ല. ധാരാളം ആൾക്കാർ ലോകത്തിലുണ്ട്.
But you will never be a spiritual person.
എന്നാൽ നീ ഒരിക്കലും ഒരു ആത്മീയനായിത്തീരുകയില്ല.
And I am very happy that he decided to speak the truth.
അവൻ സത്യം സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു.
I didn't want to take that decision for him. I felt only if he takes it himself he'll be strong.
അതെ, അവന് വേണ്ടി ഞാൻ ആ തീരുമാനമെടുക്കാൻ ആയിട്ട് ആഗ്രഹിച്ചില്ല. കാരണം അത് അവനെടുക്കുന്നെങ്കിൽ മാത്രം അവൻ ആത്മീയമായിട്ട് പക്വത
പ്രാപിക്കും.
അവൻ സത്യം സംസാരിച്ചു, അവന്റെ അപേക്ഷാപൂർവ്വം അവർ നിരസിച്ചു.
പറഞ്ഞത്
സാരമില്ല, കർത്താവിന് സ്തോത്രം.
Then anyway, he applied again and God gave it to him.
അവൻ വീണ്ടും അപേക്ഷിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ദൈവം
അവന് നൽകി. Again he spoke the truth, second time.
രണ്ടാമത്തെ പ്രാവശ്യം അവൻ സത്യം തന്നെ എഴുതി.
So, I want to tell any of you who have got anything in your life by cheating or telling a lie.
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യാജ പ്രസ്താവന അടിസ്ഥാനത്താൽ ലഭ്യമായിരിക്കുന്നു നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
You can shout as many hallelujahs as you like. I want to tell you in Jesus' name, you are going to lose the blessing of God.
നിങ്ങൾ എത്ര പോകാനും ഹല്ലേലൂയകൾ നിലവിളിച്ച് ഉച്ചത്തിൽ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുകയില്ല.
It's not worth it.
അത് വിലയുള്ളതല്ല.
Better to earn 1/10 of what you are earning and live in poverty in India than tell a lie and get what God doesn't want you to get.
രാജപ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിനും അതിന്റെ ഒരു പത്തിലൊന്ന് ലഭിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹവും സ്വായത്തമാക്കുകയും ചെയ്ത ഒരു ജീവിതമാണ് ഇപ്പോഴത്തെ ഈ സമ്പർക്കമത്തിൽ നല്ലതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
The Bible says in John 8:44. The devil, verse 44, is the father of lies. He is the father of lies. The last part of verse
44.
The last part of verse 44. Last part.
அவன் போஸ்ட் வரையதும் போஸ்ட் பிதாவுமானது
வரை. He is the father of life.
அவன் போஸ்ட் அப்பனான.
If he is the father, who is the mother?
அவன் பிதாவானெங்கில் மாதாவ ஆர்.
That's you. If you tell Allah you are the mother, the devil is the father.
நம்ம கள்ளம் பரையதுங்கில் போஸ்ட் பரையதுங்கில் மாதாவ நாமும் பிதாவ.
You know that you need a father and mother to produce a
child.
The devil cannot produce a life without a mother. So he's looking around for somebody who will be the mother. And he finds you. And he produces a life. Do you get some benefit from it? The devil told Jesus, you kneel down to me, I'll give you the whole world, even on some small thing.
Do
you know that if you bow down to the devil, you can get a lot of things? Leave alone a visa, you can get the whole world. He offered it to Jesus. Just kneel down and tell one lie. That's enough.
Do
you know the number of believers who are doing it? And no preacher tells them it is wrong. Everybody says God is love, He's so loving, He'll take you all to heaven no matter how you live. That is the biggest lie of the devil.
എല്ലാവരും പറയുന്നു ദൈവം സ്നേഹമാണ്, നീ എങ്ങനെ ജീവിച്ചാലും നമ്മൾ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഈ പറയുന്നത് ഒന്നാം തരം വഞ്ചനയാണ്.
It's the lie of the devil.
ഇത് പോസ്റ്റ് പിശാചിന്റെ പോസ്റ്റാണ്.
You know what is the first lie spoken in by the devil to man?
മനുഷ്യവർഗത്തോട് ആദ്യമായിട്ട് പിശാച് സംസാരിച്ച അസത്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ?
Genesis chapter 3.
ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം.
God said.
ദൈവം പറഞ്ഞു.
To Adam and Eve. If you eat of the tree which I have forbidden, you will surely die. And the devil said, you will not die. God is a God of love, you will not die. That was the first lie spoken in the world. God will not make you die. God will not send you to hell. You will not die because God is a God of love. This is rubbish. This is the lie of the devil. Jesus said the devil is a liar. He's the father of lies. He's the first person who deceived Adam and Eve. That's how he's deceived so many people through the years. And we have to be careful. We read in 2 Thessalonians chapter 2. 2 Thessalonians chapter
2.
It says here that God sends upon people, verse 11, a deluding influence so that they can believe the lie.
2 Thessalonians 2, 11.
Chapter 2, verse 11. And for this reason, God will send upon them a deluding influence so that they might believe what is false. How does God allow certain people to believe a lie? Because they have no interest in being saved from sin. That's what it says here. They don't want to be saved.
അനീതിയിൽ രസിക്കണം, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഹൃദയത്തിലില്ല.
ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി സേവ് ഫ്രം സിൻ ഇൻ യുവർ ലൈഫ്,
നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ,
ഐ ടെൽ യു ഗോഡ് ഹിംസെൽഫ് വിൽ മേക്ക് യു ബിലീവ് എ ലൈ.
നിങ്ങൾക്ക് ജീവിതത്തിൽ പാപത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല എങ്കിൽ പോസ്റ്റ് വിശ്വസിക്കാൻ ദൈവം തന്നെ നിങ്ങളെ
ഏൽപ്പിച്ചു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻ ദി വേൾഡ്, മില്യൺസ് ഓഫ് ക്രിസ്ത്യൻസ് ഹു ബിലീവ് ദി ലൈ ഓഫ് ദി ഡെവിൾ ദാറ്റ് ദേ നോ യു വോണ്ട് ഡൈ.
കോടിക്കണക്കിന് ജനങ്ങൾ, വിശ്വാസികൾ ലോകത്തിലുണ്ട്, നീ മരിക്കില്ല എന്ന് പറയുന്ന കാര്യം വിശ്വസിക്കുന്നവർ.
വാട്ട് ഇസ് ഗോഡ് സേയിങ്?
എന്താണ് ദൈവം പറയുന്നത്?
യു വിൽ ഷോർലി ഡൈ.
തീർച്ചയായിട്ടും
നീ മരിക്കുമെന്നാണ്. You will surely not die.
നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ നരകത്തിൽ പോകയില്ല.
He believed it. And many millions of people believe it today. What is it that the Lord says today? In what situation does the Lord say you will surely die today? Adam and Eve, it was the tree of knowledge of good and evil. What is it for us? Where in the New Testament does it say you will die?
എവിടെയാണ് പുതിയ നിയമത്തിൽ നീ തീർച്ചയായിട്ടും മരിക്കുമെന്ന് പറയുന്നത്? വിശ്വാസികളോടുള്ള ബന്ധത്തിൽ.
റോമൻസ് 8.
റോമാലേഖനം 8-ാം അധ്യായം.
This is written to believers.
ഇത് വിശ്വാസികൾക്കായിട്ട് എഴുതിയിരിക്കുന്ന കാര്യമാണ്.
We know it's written to believers because he says brethren, verse 12.
പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതാ. ഇത് വിശ്വാസികൾക്കായിട്ട് എഴുതിയിരിക്കുന്നതാണ് നമുക്ക് തീർച്ചയാണ്.
What is he saying to brethren in verse 12?
പന്ത്രണ്ടാം വാക്യത്തിൽ സഹോദരന്മാരോട് അവൻ എന്താണ് പറയുന്നത്?
You must not live according to the flesh.
നമ്മൾ ജഡത്തെ അനുസരിച്ച് നമ്മൾ നടക്കരുത്, ജീവിക്കരുത്.
Brethren,
സഹോദരന്മാരെ,
if you
നാം ജഡത്തെ അനുസരിച്ച് നടക്കരുത്.
If you live according to the flesh,
ജഡപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ,
verse 13, you must die.
പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ മരിക്കും.
Brethren,
സഹോദരന്മാരെ,
dying,
മരിക്കുക എന്നതോ?
How can brethren die?
വിശ്വാസ സഹോദരന്മാർക്ക് എപ്രകാരം മരിക്കുവാൻ സാധിക്കും?
Is he talking about physical death? Physical death comes to everybody.
അവൻ ശാരീരികമായിട്ടുള്ള മരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം.
He's talking about believers who take advantage of the grace of God and begin to live according to the flesh.
ജഡപ്രകാരം ജീവിക്കുകയും ദൈവത്തിന്റെ ആ കൃപയെ ജഡപ്രകാരം ജീവിക്കുന്ന സഹോദരന്മാരോടാണ്
സംസാരിക്കുന്നത്. ഫാൾസ് കോൺസെപ്റ്റ് ഓഫ് ഗോഡ്സ് ലവ്, ഫാൾസ് കോൺസെപ്റ്റ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഡൈ. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദി ഡെവിൽ വാണ്ട്സ്.
ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു വ്യാജമായ ധാരണ, ദൈവത്തിന്റെ കൃപയെ കുറിച്ചുള്ള വ്യാജമായ ധാരണ, അതിന്റെ അവസാനം മരണം, നിശ്ചയം.
ഹൗ ടു ലിവ്?
എപ്രകാരം
ജീവിക്കുക? ബൈ ദി സ്പിരിറ്റ് യു മസ്റ്റ് പുട്ട് ടു ഡെത്ത് ദി ഡീഡ്സ് ഓഫ് ദി ബോഡി. വേഴ്സ് 13.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ മരിപ്പിക്കുന്നതാണ്. അപ്രകാരം ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
Then you will live.
അപ്പോൾ നമ്മൾ ജീവിക്കും.
See Hebrews chapter 3.
എബ്രായലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
Brethren, he says.
അവിടെയും പറയുന്നു, വിശുദ്ധ സഹോദരന്മാരെ.
Dear brethren.
വിശുദ്ധ സഹോദരന്മാരെ എന്നാണ്
പറയുന്നത്.
12-ാം വാക്യത്തിൽ
3 verse 12.
12-ാം വാക്യത്തിൽ സഹോദരന്മാരെ എന്ന്
വീണ്ടും പറയുന്നു. They are holy brethren. Verse 1, they are holy brethren.
ഒന്നാം വാക്യത്തിൽ വിശുദ്ധ സഹോദരന്മാരെ വിളിക്കുന്നു. സഹോദരന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുന്നു,
യു ബി കെയർഫുൾ ദറ്റ് ഇൻ യു കെൻ കം എൻ അൺബിലീവിംഗ് ഹാർട്ട് ദറ്റ് വിൽ മേക്ക് യു ഫോളോ അവേ ഫ്രം ദ ലിവിംഗ് ഗോഡ്.
സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ.
വാട്ട് ഇസ് ദിസ് അൺബിലീവിംഗ് ഹാർട്ട്?
എന്താണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം?
എ ഹാർട്ട് ദറ്റ് ഡസ് നോട്ട് ബിലീവ് that God will punish me and send me to hell.
ദൈവം എന്നെ ശിക്ഷിക്കുകയും നരകത്തിൽ അയക്കുകയും ചെയ്യുന്നുള്ള കാര്യം വിശ്വസിക്കാതിരിക്കുന്നതാണ്.
A heart that does not believe that if you live according to the flesh you will die.
നീ ജഡപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ മരിക്കുമെന്നുള്ള കാര്യം വിശ്വസിക്കാത്തതാണ് ദുഷ്ടഹൃദയം.
A heart that does not trust in God's word, it leans on human understanding.
ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാതെ മനുഷ്യന്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്ന കാര്യമാണ്.
Lives by human logic and not by the word of God.
ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം ജീവിക്കാതെ മനുഷ്യന്റെ വെളിപ്പാട് ജീവിക്കുന്ന കാര്യം.
What is the result? They fall away from God.
അതിന്റെ ഫലം എന്താണ്? അവർ ദൈവത്തിൽ നിന്ന് വീണു പോകുന്നു.
So John the Baptist preached about making crooked places straight.
അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ ജീവിതകാലത്ത് പ്രസംഗിച്ചത്, വളഞ്ഞതൊക്കെയും നേരെപ്പാക്കുക, നേരെയാക്കുക.
You know, it says in Titus chapter 2.
തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും.
Yesterday I was telling you that believers don't rob banks. They usually only steal small things from their office.
ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞുണ്ടായി, വിശ്വാസികൾ ബാങ്ക് കൊള്ളയടിക്കുകയില്ല, അവരുടെ ഓഫീസിൽ നിന്നും ചെറിയ സാധനങ്ങൾ അവർ മോഷ്ടിച്ചെടുക്കുകയുള്ളൂ.
They work in a hospital and take a few medicines which they are not supposed to take for their own private use.
ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വിശ്വാസികൾ അവരുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ചില മരുന്നുകൾ അവിടെ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു.
What is the reason they give?
അവർ പറയുന്ന കാരണം എന്താണ്? ഇതിനുള്ള വിശദീകരണം എന്താണ്?
Everybody does it.
എല്ലാവരും അത് ചെയ്യുന്നു.
If I go to the Lord in the final day of judgment and say, everybody did it, Lord.
ഞാൻ ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് കർത്താവേ എല്ലാവരും അത് ചെയ്യുന്നു പറയുക, സാധ്യമാണോ?
Lord will send you. Okay, I'll send you where I sent everybody.
എല്ലാവരെയും ഞാൻ അയക്കുന്നിടത്തോട്ട് ഞാൻ നിന്നെയും അയക്കും സഹോദരൻ എന്ന് പറയുമ്പോൾ.
That is right.
Absolutely righteous. ദൈവത്തിന്റെ നീതിയാണ്.
Here it says about people who are working, servants working in an office or hospital or anywhere.
ഇവിടെ ജോലി എടുക്കുന്ന ജോലി ചെയ്യുന്നവരെ കുറിച്ചാണ്
ഇവിടെ. Verse 9.
കണ്ടിട്ട് ഒമ്പതാം വാക്യം.
Don't argue. It says, don't be argumentative. But please your master. Chapter 2, verse 9.
ലേഖനം 2:9 ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിനെ യജമാന്മാർ കീഴടങ്ങി
സകലത്തിലും
അവിടെ പറയുന്നു വഞ്ചിച്ചെടുക്കാതെ.
Now in English, pilfering means stealing small things.
അതിന്റെ ഇംഗ്ലീഷ് വാക്ക് പിൽഫറിംഗ് എന്നുള്ളതിന്റെ ആ ശരിയായിട്ടുള്ള അർത്ഥം ചെറിയ സാധനങ്ങൾ.
Stealing is big things, pilfering is small things.
മോഷണം എന്ന് പറയുന്ന വലിയ കാര്യങ്ങളാണ്. ഈ പിൽപ്പറിങ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റുക എന്ന്
പറയും.
ചെറിയ കാര്യം, ചെറിയൊരു
സാധനം
നിങ്ങൾ ചെയ്യാറുണ്ടോ?
ബിക്കോസ് എവരിബഡി ഡസ്.
എല്ലാവരും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
ഇറ്റ് സേസ് വി മസ്റ്റ് അഡോൺ ദ ഡോക്ട്രിൻ ഓഫ് ഗോഡ് ബൈ നോട്ട് പിൽഫറിങ്.
ദൈവത്തിന്റെ ആ ഉപദേശത്തെ നമ്മൾ അലങ്കരിക്കേണ്ടത് ഇങ്ങനെ അടിച്ചു മാറ്റാതെയാണ്.
I go on time to work.
ഞാൻ കൃത്യസമയത്തിന് ജോലിക്ക് പോകുന്നു.
I give full amount of work for which I'm paid at the end of the month.
എനിക്ക് തരുന്ന ശമ്പളത്തിന്റെ മുഴുവൻ ഇതിനും ഞാൻ ജോലി ചെയ്യുന്നു.
If they pay me 5% less at the end of the month, I will question it.
Okay, 5% കുറച്ച് ശമ്പളം തരുമ്പോൾ ഞാൻ അത് ചോദിക്കുന്നു.
But if I have worked 5% less because nobody knew it,
ആരും അറിയാതെ 5% ജോലി ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ അത് മോഷ്ടിച്ചെടുക്കുന്ന ചെറിയൊരു അവിശ്വസ്തത.
ഐ ഫൈൻഡ് വെരി ഫ്യൂ ബിലീവേഴ്സ് ഹാവ് എ സെൻസ് ഓഫ് റൈറ്റിയസ്നെസ്.
ഇപ്രകാരമുള്ള നീതി ബോധമുള്ള വളരെ വിരളം വിശ്വാസികളെ ഞാൻ കാണുന്നുള്ളൂ.
ദാറ്റ് ഇസ് വൈ ദേ നോ സോ ലിറ്റിൽ ഓഫ് ഗോഡ്.
അതുകൊണ്ടാണ് അവർ ദൈവത്തെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ
അറിയുന്നത്. ദാറ്റ് ഇസ് വൈ ദേ ഹാവ് സോ ലിറ്റിൽ റെവലേഷൻ ഓൺ ഗോഡ്സ് വേർഡ്. ദേ ലിവ് ബൈ ലോജിക്.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവർക്ക് വെളിപ്പാടില്ലാതെ അവരുടെ ജീവിക്കുന്നത്.
That's why so many false preachers can come and deceive them.
അതുകൊണ്ടാണ് ധാരാളം വ്യാജ പ്രസംഗർക്ക് വന്ന് അവരെ വഞ്ചിക്കുവാൻ
സാധിക്കുന്നത്.
കാരണം അവർ നീതിയെ സ്നേഹിക്കുന്നില്ല.
What is the main reason why so many believers have bad moods and they are unhappy and grumble and complain?
എന്തുകൊണ്ടാണ് ധാരാളം വിശ്വാസികളും പെരുവിറുക്കുകയും അസന്തുഷ്ടിയും വിവൃത മുഖവുമായി ജീവിക്കുന്നത്?
It's because they don't love righteousness.
കാരണം അവർ ദൈവത്തിന്റെ നീതിയെ സ്നേഹിക്കുന്നില്ല.
They don't hate sin.
അവർ പാപത്തെ വരുത്തുന്നില്ല.
Bible says in Hebrews 1 and verse 9,
എബ്രായലേഖനം 1:9 തിരുവചനം പറയുന്നു,
that Jesus loved righteousness and hated sin, that's why his life was full of joy all the time.
നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷ്യിക്കുകയും ചെയ്തിരിക്കാൻ യേശുക്രിസ്തുവിനെ അവൻ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു.
Why did Jesus have so much gladness?
എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അത്രയും ആനന്ദം ഉണ്ടായിരുന്നത്?
Never did what was unrighteous.
അവൻ അനീതി ഒന്നും ചെയ്തിട്ടില്ല.
Whether people were looking or not looking made no difference.
ജനങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുമോ അവനതൊരു വിഷയമായിരുന്നില്ല.
Loved righteousness and hated sin.
അവൻ നീതിയെ ഇഷ്ടപ്പെടുകയോ ദുഷ്ടതയെ ദ്വേഷിക്കുകയോ.
Doesn't matter how much he lost, he hated sin.
അവൻ എത്രമാത്രം നഷ്ടമുണ്ടായാലും അവൻ ദുഷ്ടതയെ ദ്വേഷിക്കുക തന്നെയായിരുന്നു ചെയ്തത്.
He could never become the richest carpenter in Nazareth.
നസറത്തിലെ ഏറ്റവും ധനികനായ ഒരു മരപ്പണിക്കാരനായിട്ട് അവൻ തീരുവാൻ സാധിച്ചില്ല.
He was so righteous.
കാരണം അവൻ നീതിയെ സ്നേഹിച്ചു.
Never cheat anybody.
ഒരാളെയും വഞ്ചിച്ചെടുത്തില്ല.
Never deceive anybody with some third class product.
മൂന്നാം തര മര ഉപകരണങ്ങൾ കൊണ്ട് ആരെയും അവൻ വഞ്ചിച്ചില്ല.
ആൻഡ് പോർ വിഡോസ് ആൻഡ് ഓൾ ഹി വുഡ് പ്രോബബ്ലി മേക്ക് സംതിങ് ഫ്രീ ഫോർ ദം.
വിധവകളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ളവർക്ക് അവനത് ചിലപ്പോൾ സൗജന്യമായി നൽകിയിരിക്കും.
വേർ കാൻ സച്ച് എ കാർപെന്റർ ബിക്കം ദ റിച്ചസ്റ്റ് കാർപെന്റർ? ഇറ്റ്സ് ഇംപോസിബിൾ.
ലോകത്തിൽ എങ്ങനെ ഇപ്രകാരമുള്ള ഒരു മരപ്പണിക്കാരനെ ധനികനാകാൻ സാധിക്കും? അത് അസംഭവ്യമായ കാര്യമാണ്.
ഇഫ് യു ആർ റൈച്ചസ് അപ്രൈറ്റ്,
നിങ്ങൾ നീതിയെ സ്നേഹിക്കുകയും നീതിമാനായി ജീവിക്കുന്നവരാണെങ്കിൽ,
യു മേ നോട്ട് മേക്ക് മച്ച് മണി ഇൻ ദ വേൾഡ് ബട്ട് യു there will be the blessing of God upon your life.
നിങ്ങൾ ലോകത്തിൽ ധനികരായി ജീവിക്കുന്നില്ലായിരിക്കും, എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നോട് കൂടി ഉണ്ടായിരിക്കും.
That blessing will come down upon your children.
നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹം വരും.
Bible says it's a great blessing to have a righteous father.
ദൈവത്തിന് എല്ലായ്പ്പോഴും നീതിമാനായ ഒരു പിതാവിന്റെ മേൽ ഉള്ള ഒരു അനുഗ്രഹം പറയുന്നുണ്ട്.
It says children you are greatly blessed if you have a righteous father.
നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും.
You want to bless your children?
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കാൻ താൽപര്യമുണ്ടോ?
Be a righteous father.
ഒരു നീതിമാനായ പിതാവായിരിക്കും.
നെവർ ടേക്ക് വൺ റുപ്പി ദാറ്റ് ഡസന്റ് ബിലോങ് ടു യു.
നിങ്ങളുടെ എല്ലാത്തായിട്ടുള്ള ഒരു ഒരു രൂപ പോലും
You never take a paper or a pencil that doesn't belong to you.
നിങ്ങളുടെ അല്ലാത്ത ഒരു പേനയോ ഒരു പെൻസിലോ
You don't want anything that doesn't belong to you.
നിങ്ങളുടെ അല്ലാത്ത ഒന്നും നിങ്ങൾക്ക്
100%
100% ദൈവത്തിന്
You know where Christian assemblies today in India have gone astray?
നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ക്രിസ്തീയ കോണത്തിലെ ക്രിസ്തീയ സഭകൾ എവിടെയാണ് വഴിതെറ്റി പോയിരിക്കുന്നത്
Where is because there's a lot of crookedness in the lives of the leaders.
അവിടുത്തെ നേതാക്കന്മാരുടെ ജീവിതത്തിൽ ധാരാളം ദുർഘടവും മളഞ്ഞുമായ വഴികളുണ്ട്
The leaders have not been faithful with money.
അവിടുത്തെ നേതാക്കന്മാർ ധനത്തിന്റെ കാര്യത്തിൽ പണത്തിന്റെ കാര്യത്തിൽ
വിശ്വസ്തരല്ലായിരുന്നു
അവിടെ സഭയിൽ മീറ്റിംഗിന് പ്രസംഗിക്കാതെ അവിടെ ഇരിക്കുന്ന അവരും
അനീതിയുള്ളവരാണ്
അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർക്ക് വഞ്ചിക്കുന്ന സ്വഭാവമുണ്ട്
And they don't pay their taxes properly.
അവരുടെ നികുതി അവർ ശരിയാവണ്ണം അടയ്ക്കുന്നില്ല
And that's how there's crookedness in secret.
അവരുടെ രഹസ്യ ജീവിതത്തിൽ വളഞ്ഞ വഴികളുണ്ട്
John the Baptist said, the crooked places must be made straight.
ദുർഘടമായതും
crookedness in your life?
നിങ്ങളുടെ ജീവിതത്തിലെ വക്രതയുണ്ടോ
Any area?
ഏതെങ്കിലും ഏരിയാവും
The church must be holding up this message. The crooked places must be made straight.
ദൈവത്തിന്റെ സഭ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള സന്ദേശം ഇതാണ് വളഞ്ഞ വഴികളൊക്കെയും നിരപ്പാക്കുക അതേ
Other thing John the Baptist said in Luke chapter 3.
ലൂക്കോസിന് ശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ സംസാരിച്ച മറ്റു കാര്യങ്ങൾ എന്ത് നോക്കാം
The rough places, the rough roads must be made smooth.
ദുർഘടമായത് നിരന്ന വഴിയാക്കി
The last part, the rough roads must become smooth.
ദുർഘടമായത് നിരന്ന വഴിയാക്കി
That means that, you know, all the, you know, how many roads are in the villages, bumpy, with potholes and all, must become smooth.
അറിയാമല്ലോ, ഈ ഗ്രാമപ്രദേശങ്ങളിലെ വഴികൾ കുന്നും കുഴിയുമായിട്ടിരിക്കുന്ന ദുർഘടമായതൊക്കെയും നിരപ്പാകുന്നതാണ്
Everything rough in our life has to become smooth.
നമ്മുടെ ജീവിതത്തിലെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ മാർദ്ദവമേറിയതായി
There's a lot of roughness in our speech.
നമ്മുടെ സംസാരത്തിൽ ഈ പരിമിത ആ സ്വഭാവം
Particularly the way we speak to our wives or husbands.
പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നമ്മൾ സംസാരിക്കുന്ന വിധം
I heard of a wife who once told her husband like this.
ഒരു ഭാര്യ ഒരിക്കൽ തന്റെ ഭർത്താവിനോട് ഇപ്രകാരം സംസാരിക്കുന്നത് ഞാൻ കേട്ടു
See, if you will speak to me just like you speak to the strangers who come to my house, I'll be very thankful.
അവരതിൽ കടന്നത് അപരിചിതരോട് നിങ്ങൾ സംസാരിക്കുന്നത് പോലെയെങ്കിലും എന്നോട് സംസാരിച്ചാൽ ഞാൻ വളരെ സന്തുഷ്ടയാണെന്ന് അവരി പറഞ്ഞു
Because we are always very kind to the strangers who come to our house.
കാരണം ഭവനത്തിൽ വരുന്ന അപരിചിതരോട് നമ്മൾ വളരെ ദയാലുക്കളാണ്
How do you speak to your wife? How do you speak to your husband?
ഭാര്യയോട് ഭർത്താവിനോട് നിങ്ങൾ എവിധമാണ് സംസാരിക്കുന്നത്
There's a lot of roughness in our speech.
സംസാര രീതിയിൽ ധാരാളം
പരിവരുത്ത
പരസ്പരമുള്ള ബന്ധത്തിൽ നമുക്ക് പരിവരുത്ത
സ്വഭാവങ്ങളുണ്ട്
ആ കാഠിന്യമേറിയ കാര്യങ്ങളൊക്കെയും മാർദ്ദവമായി
തീരുമാനമാണ് അതുകൊണ്ടാണ്
ആ യന്ത്രഭാഗങ്ങളിടയിൽ ലൂബ്രിക്കേഷൻ ഓയിൽ ഇട്ട് കൊടുക്കുന്നത് പരസ്പരം പ്രവർത്തിക്കുമ്പോൾ
ഐ റിയലി ബിലീവ് ദേർസ് എ ലോട്ട് ഓഫ് നീഡ് ഫോർ ലൂബ്രിക്കേഷൻ ഇൻ അവർ റിലേഷൻഷിപ്പ്
നമ്മുടെ പരസ്പര ബന്ധത്തിൽ ധാരാളം ലൂബ്രിക്കന്റ് ഓയിൽസ് ഓയിലിന്റെ ആവശ്യകത ഞാൻ കാണുന്നു
യു നോ വൈ അവർ ജോയിന്റ്സ് കൻ മൂവ് സോ ഫ്രീലി വിതൗട്ട് എനി നോയ്സ് വിതൗട്ട് എനി പെയിൻ
എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സന്ധി ഒരു ശബ്ദമില്ലാതെ വളരെ വളരെ ലഘുവായ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്
It's lubrication.
കാരണം ഇവിടെ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ട്
fellowship is perfect.
ഇവിടുത്തെ കൂട്ടായ്മ തീർത്തും ശരിയായ രീതിയിലാണ്
If we can't have that type of relationship with somebody, we are not part of a body.
അപ്രകാരമുള്ള ഒരു 100% നല്ല രീതിയിലുള്ള കൂട്ടായ്മ നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ നമുക്ക് അപ്രകാരമൊരു മാർഗവുമൊരു ജീവിതം
What's the use of a strong lower arm, strong upper arm, but no joints?
ഇവിടെ ശക്തിയായിരിക്കുന്ന ഒരു താഴ്ഭാഗവും ശക്തിയുള്ള ഒരു മുഗൾ ഭാഗവും എന്റെ കൈക്കുണ്ടെങ്കിൽ ഇത് തങ്ങളൊരു ബന്ധമില്ലെങ്കിൽ അതിന്റെ പ്രയോജനം എന്ത്
then I would rather have a weak lower arm and a weak upper arm, but a functioning joint. That's much better.
അത് തങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ബലഹീനമായ ഒരു താഴ്ത്ത ഭാഗവും മുകളിലെ ഭാഗവും എന്റെ കൈകൊണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
If I have arthritis, then I can't bend my elbows properly.
എന്റെ ഈ മുട്ട് മടക്കാൻ പറ്റാത്ത രോഗം എന്നിലുണ്ടെങ്കിൽ
it's useless.
അതുകൊണ്ട് എനിക്കൊരു
പ്രയോജനം. What I'm saying is, I would rather have two weak brothers, you know, two weak brothers who have good fellowship, than two strong brothers who cannot have fellowship.
രണ്ട് സഹോദരന്മാർ ബലഹീനരായിരിക്കുന്ന രണ്ടുപേർ തങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ശക്തരായിരിക്കുന്ന ചേർന്ന് പ്രവർത്തിക്കാത്ത രണ്ട് സഹോദരന്മാരെക്കാൾ
നല്ലത്.
നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ
നിങ്ങളുടെ മറുപടി
നിങ്ങളുടെ മുട്ട് മടക്കാൻ പറ്റാത്ത ശക്തമായ മുകൾ ഭാഗവും താഴ്ഭാഗവുമുള്ള കൈയാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ ബലഹീനമായിരിക്കുന്നു എന്നാൽ പ്രവർത്തിക്കാൻ പറ്റുന്നതുമായ ഒരു കൈയാണോ നിങ്ങൾക്ക് താല്പര്യം?
All of you will say, I would prefer a weak arm, but I want a good elbow.
നിങ്ങൾ എല്ലാവരും പറയും എനിക്ക് ബലഹീനമാണെങ്കിലും പ്രവർത്തനയോഗ്യമായിരിക്കുന്ന ഒരു കൈയാണ് ആവശ്യമുള്ളത്.
God says the same thing about the body of Christ.
കർത്താവിന്റെ ശരീരമായ സഭയെക്കുറിച്ചും പിതാവ് പറയുന്ന അതേ കാര്യം.
Give me two weak brothers and two weak sisters who can have fellowship. They are better than all these strong brothers and sisters who can't have fellowship with each
other. പരസ്പര കൂട്ടായ്മയിലുള്ള ബലഹീനരായ സഹോദരി സഹോദരന്മാരാണ് പരസ്പര കൂട്ടായ്മയില്ലാത്ത ശക്തരായ സഹോദരന്മാരെ കണ്ടെന്ന് ദൈവം പറയും.
That is why for so many years I have said that the most valuable brother in the church is the one who can build fellowship between people.
അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ പ്രസംഗിച്ചു വരുന്നത്, സഭയിലെ ഏറ്റവും വിലമതിക്കുന്ന സഹോദരൻ ആരെന്ന് ചോദിച്ചാൽ പരസ്പരം കൂട്ടായ്മ ബന്ധം വളർത്തുവാൻ
സാധിക്കുന്നതാണ്.
യന്ത്രം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂടിൽ നിന്നും ആ ഒരു ഇതിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് നമ്മൾ അവിടേക്ക് ആ ലൂബ്രിക്കേഷൻ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
You know, God never called us to live by ourselves. In the Old Testament, you could be like an Elijah or an Elijah all by yourself. But God has not called us to be like them today. He has called us to build a body. The Apostle Paul is 100 times greater example to me than Sadhu Sundar Singh.
Apostle Paulos 100% madange enikku maadriyane Sadhu Sundar Singhinekkal,
because he built fellowships wherever he went. He built fellowships
karanam avan poyadangalokke
local churches
avan aa pala sabakal padiyundayi
tharathu New Testament pattern
adanu pudhiya niyamathine maadruga.
I have a great respect for Sadhu Sundar Singh, but nothing compared to Paul.
എനിക്ക് സാധു സുന്ദരനെ ബഹുമാനമാണ്, എന്നാൽ പൗലോസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ദൂരവും കുറവാണ്.
It's easy to be a lone holy man.
ഒരു ഏകാന്തപതികനായിരിക്കുന്ന ഒരു വിശുദ്ധനായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്.
Good. It's Old Testament.
അത് പഴയ നിയമമാണ്, നല്ലതാണ്.
Paul built fellowships.
എന്നാൽ പൗലോസ് കൂട്ടായ്മകൾ സ്ഥാപിച്ചു.
He got people together and taught them how to live together and work together.
പരസ്പരം ചേർന്ന് ഒരു ശരീരമായിട്ട് എപ്രകാരം പ്രവർത്തിക്കാമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു.
The most valuable person in the church.
അവനാണ് ദൈവത്തിന്റെ സഭയിലെ ഏറ്റവും വിലമതിക്കുന്ന വ്യക്തി.
Weak person.
ബലഹീനനായിരിക്കും.
Maybe you are not so holy like Sadhu Sundar Singh.
സാധു സുന്ദരനെ പോലെ നിങ്ങൾ വിശുദ്ധനായ ഒരു വ്യക്തിയായിരിക്കും.
You can build fellowship. You are a very valuable person in the body of Christ.
എന്നാൽ നിങ്ങൾക്ക് കൂട്ടായ്മ വളർത്തുവാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസഭയിൽ വിലയുള്ളവരാണ്.
Fellowship is not there because of the rough places in our life.
ജീവിതത്തിലെ ദുർഘടമായ കാര്യങ്ങൾ ഉള്ള തരത്തിലുള്ള ആ ഒരു
കൂട്ടായ്മ.
ഈ ദുർഘടമായിരിക്കുന്ന രണ്ട് പരിപരത്തിൽ രണ്ട് കല്ലുകൾ എടുത്ത് പരസ്പരം ഉരച്ചാൽ അല്പസമയത്തിന് ശേഷം അത് രണ്ടും മിനുസമായി തീരുന്നത് നമുക്ക് കാണാൻ
സാധിക്കും.
അതാണ് ജീവിതത്തിൽ നമ്മളെ കുറിച്ചുള്ള
താല്പര്യം. അൾട്ടിമേറ്റ്ലി ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ബിക്കം സ്മൂത്ത്.
ഈ പരിപരത്ത ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ചു ചേർത്ത് ഉരയ്ക്കുമ്പോൾ അവർ അല്പസമയത്തിന് ശേഷം അവർ
മിനുസമുള്ളവരായിരിക്കും. Verse 27, Proverbs 27:17. Isn't that good? Can you sharpen iron with wood? Tell me.
That's
impossible. The iron will only keep on cutting the wood.
The
iron will not become sharp. So, this can be in husband-wife relations. The husband is like iron and he makes the wife like wood.
There'll
be no fellowship. You also will not be sharp, she also will not be sharp.
Or
sometimes the wife is like the iron. But if you give your freedom to your wife, you have your conviction, I have my conviction, we can fellowship and we both become sharp.
I
praise God that I can fellowship with people, brothers in our churches who have their conviction and they sharpen me and I sharpen them. They are not like wood.
സഭയിൽ എന്റെ ബോധ്യത്തിന് വിപരീതമായിട്ട് ബോധ്യമുള്ള സഹോദരന്മാരുമായിട്ട് കൂട്ടായ ബന്ധത്തിലായിരിക്കാനും എന്നെയും അവർക്കും ഊർച്ചുണ്ടാവാനായിട്ട്
സാധിക്കുന്നതായിട്ട്
എന്റെ വെളിപ്പാടുകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും
ശ്രമിക്കുന്നില്ല.
അതെപ്പോഴും ഇരുമ്പ്
brothers, the sooner they leave the church, it is better. They should live in some mountain like Elijah or something.
അങ്ങനെയുള്ള സഹോദരന്മാർ എത്രയും വേഗം സഭ വിട്ടിട്ട് വല്ല ഏലിയാവിനെ പോലെ വല്ല
പർവ്വതത്തിൽ
വേറെ ഒരു